നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുറങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാകും ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഉപകാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നോട് കർമ്മം ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം തരണമേ. കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്മന്ധവും ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. നിങ്ങളുടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും പിന്നേക്ക് നിനക്കുള്ളതാകുന്നു. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ ഭർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പറഞ്ഞത് അറിയാമേ നമ്പുരാന്റെ അമ്മേ. പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തിലും ദേവസ്മരണ അപേക്ഷിച്ചുകൊള്ളണമേ. ആ മീൻ മോറാനെ ശ്രമിച്ചുക. നിന്റെ കണ്ണുള്ള വാതിൽ ഞങ്ങൾക്ക് നിങ്ങളേറെ നേടക്കരുത്. കർത്താവ് ഞങ്ങൾ പാപികളാകുന്നു നിങ്ങളേറ്റ് പറയുന്നു. ഞങ്ങളോട് കാരണം എന്താണമേ. കർത്താവ് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വാങ്ങിക്കൊടുക്കാനായിട്ട് നിന്റെ സന്ദേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വസ്ത്രം ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളോട് കാരണം ചെയ്യണമേ. ആ മീൻ ദൈവമായ കർത്താവ് ഒരു സംശയോടെ ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും എന്ന അവസരത്തെ ഓർമ്മ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽപ്പാനും ഞങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വിശ്വാസത്തിന്റെ ആഴമായ തലങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഈ പഠനങ്ങളൊക്കെയും ഉതകുവാൻ സഹായിക്കണമേ. സത്യവചനത്തെ സത്യമായി തന്നെ പഠിക്കുവാനും ആ സത്യ അവബോധത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും തമ്പുരാനെ അവിടുന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ കൂട്ടായ ഈ പ്രവർത്തനങ്ങളൊക്കെയും ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കോ അല്ല, അതിലുപരിയായി അവിടുത്തെ തിരുനാമവാസത്തിന് നീതി പരിപാലനമാക്കി തീർക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. അതിൽ കൂടി വ്യക്തിജീവിതത്തെ കുടുംബജീവിതത്തേക്ക് അനുഗ്രഹിക്കണമേ. സഭാജീവിതത്തെക്കോളം ധന്യമാക്കണമേ. ഇവിടെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ആണെങ്കിൽ നീക്കണമേ. അങ്ങയുടെ വചനങ്ങളൊക്കെയും വിശ്വാസത്തോടും ആഴമായ ഭക്തിയോടും കൂടി പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിന്റെ രഹസ്യം തന്റെ പ്രിയപ്പെട്ടവർക്ക് അവർ നൽകുന്നുവെന്ന് ഫലമേൽപ്പിച്ച പ്രകാരം ഈ രഹസ്യങ്ങളൊക്കെയും അവിടുത്തെ പ്രിയപ്പെട്ടവരായ നിന്റെ പ്രിയപ്പെട്ടവരായി തീരുവാനും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന രഹസ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരേതരവർക്കും പിന്നെ നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാനം എന്ന് പറഞ്ഞോൾക്കുവാനായിട്ട് തന്നെ ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാമുഖമായിട്ട് എല്ലാവരെയും വീണ്ടും ഈ പഠന ക്ലാസ്സിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ യാക്കോബിന്റെ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന്റെ ഉത്ഭവവും ലേഖനം എഴുതാനുള്ള കാരണങ്ങളും അത് ആരെഴുതി എന്നുള്ളതും ലേഖനത്തിന്റെ പൊതു താല്പര്യങ്ങളും പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ അതിന്റെ ഒന്നാം അധ്യായം മുതലുള്ള ആശയങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നുള്ള സ്നേഹത്തോട് ഞാൻ ഉറപ്പിക്കുകയാണ്. അമുഖമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ചോദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ചോദിക്കണം. ഒരുപക്ഷെ ചില സംശയങ്ങൾ ക്ലാസ് എടുക്കുന്നവർക്കും കൂടുതൽ അന്വേഷിക്കുവാനും തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തുവാനും അത് മനസ്സിലാക്കി പോവാനൊക്കെ അത് സഹായകമാകും എന്നുള്ളത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സംശയങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ല മനസ്സോടുകൂടി തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും പൊതുവായിട്ട് മനസ്സിലാകത്തക്കവണ്ണം അത് അത് അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിന്റെ സ്വഭാവങ്ങളൊക്കെ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. നമ്മളുടെ ഒന്നാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ എന്നുദ്ദേശിക്കുന്നത് ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ്. വലിയ ആഴമായ പഠനങ്ങളൊന്നും ഞാൻ ഇതിന്റെ പിന്നാലെ നടത്തിയിട്ടുള്ളതില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന സോഴ്സുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ഈ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു വെളിച്ചത്തിൽ മാത്രമേ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യാക്കോബിന്റെ എഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കാം.
ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്നനു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ വരും.
നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. കാരണം എത്ര വാക്യം വരെ ഇന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ ഒക്കുകയല്ല, എടുക്കുന്നവർ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്നായി നമ്മളിവിടെ കാണുക, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. ഇത് ആ എഴുതി എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ചിന്തയ്ക്ക് ഒരു പ്രസക്തിയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ആണ് ആരാണ് എഴുതിയത് എന്നുള്ളതിനെ പറ്റി, നമ്മൾ ആരൊക്കെ ആയിരിക്കാം എഴുതാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെ പറ്റി വിശദമായ ഒരു പഠനം നമ്മൾ നടത്തുകയുണ്ടായി. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസന യാക്കോബ് എഴുതുന്നത് ചിതർ. യാക്കോബ് തന്നെയാണ് എഴുതുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ ഈ യാക്കോബ് ആര് എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. കർത്താവിന്റെ സഹോദരൻ യാക്കോബാണോ, അതോ ശിഷ്യന്മാരിൽ യോഹന്നാന്റെ സഹോദരൻ യാക്കോബാണോ, അല്ലെങ്കിൽ അൽഫായുടെ മകനായ യാക്കോബാണോ, അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ജെറുസലേമിലെ ഒന്നാമത്തെ ബിഷപ്പും നമ്മുടെ കർത്താവിന്റെ സഹോദരനുമായിരിക്കുന്ന യാക്കോബാണ് ഇത് എഴുതിയത്. അദ്ദേഹം അപ്പോസ്തലൻ അല്ല, പക്ഷെ അപ്പോസ്തലനെ പോലെ മറ്റുള്ളവർ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ സുബ്ദേവനും ശ്ലീഹായും സഹ നമ്മുടെ കർത്താവിന്റെ സഹോദരനും ജെറുസലേമിലെ ഒന്നാമത്തെ ബിഷപ്പും ശ്ലീഹായും സഹതായുമായി യാക്കോബും. കാരണം ശ്ലീഹ എന്ന് പറയാനായിട്ട് അവിടെ കാരണം കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് വിശുദ്ധിയോട് ജീവിച്ച എല്ലാ പ്രമുഖ വ്യക്തികളെയും ശ്ലീഹന്മാർ എന്നുള്ള ഒരു തലത്തിലാണ്, 12 ശ്ലീഹന്മാരെ പോലെ തന്നെ. എന്നാൽ അത്രയും ആ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിചാരത്തിലല്ല, മറ്റൊരു വിചാര തലത്തിൽ ആ 12 അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവില്ലാതെ പൗലോസ് ശ്ലീഹ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം വളരെ ഉന്നത സമുന്നതനായ വ്യക്തിയായിട്ടാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ യാക്കോബ് ശ്ലീഹ ആ മേഖലയിൽ ഒരു സമുന്നതനായ വ്യക്തിയായതുകൊണ്ട് നമ്മുടെ ശ്ലീഹ എന്നുള്ള ഒരു ശ്രേഷ്ഠമായ സ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഓർക്കുക. പക്ഷെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളല്ല, പക്ഷെ ശ്ലീഹ എന്ന് പറയുന്ന ഒരു ഒരു പദത്തിൽ തന്നെ അത് ഓർക്കുന്നത്. അദ്ദേഹം ജെറുസലേമിലെ ഒന്നാമത്തെ ബിഷപ്പാണ്. അപ്പൊ ഏറ്റവും ഉത്തരവാദിത്വം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യാക്കോബ് ശ്ലീഹ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അത് ആ എഴുതി എന്നുള്ളതിനെ പറ്റി ഒരു വീണ്ടും ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത, ഒന്നാം ഒരു അഭിവാദം നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ. 12 ഗോത്രങ്ങൾക്കും വന്ദന, ഇതൊരു ഒരു പ്രാരംഭ രീതിയാട്ടോ. ഈ ഒരു ഒരു പ്രത്യേകിച്ച് പുതിയ നിയമം ഘട്ടം മുതൽ അത് നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പും ചില ലേഖനങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു സ്വകാര്യ കത്തുകളും അല്ലെങ്കിൽ ഒരു ലേഖനങ്ങളും എഴുതുമ്പോൾ അതിന്റെ പ്രാരംഭത്തില് അത് വായിക്കുന്ന അനുവാചകരെ അവർക്ക് ഒരു വന്ദന ചൊല്ലുക, അത് അല്ലെങ്കിൽ ഗുരുക്കന്മാരാണെങ്കിൽ അവരെ നമസ്കരിക്കുക, അങ്ങനെയുള്ള ഒരു രീതി നമ്മൾ പണ്ട് മുതലേ അത് കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഈ പണ്ട് ഈ നമ്മുടെ വലിയ കച്ചിമാരൊക്കെ ഇങ്ങനെ കത്തെഴുതുമ്പോൾ നമ്മൾ കാണുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത്രേക ദൈവത്തിന് സ്തുതി, പ്രിയപ്പെട്ട സഹോദര സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഒരു വന്ദന നാമത്തിലാണ് നമ്മൾ പലപ്പോഴും കത്തുകളൊക്കെ എഴുതുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കൊക്കെ അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇങ്ങനെ ഒന്നാമത് കത്തുകളൊന്നും എഴുതാറൊന്നുമില്ല, പിന്നെ എല്ലാം ഇമെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇമെയിലില് ഗ്ലോറി വിത്ത് ഗോഡ് എന്നൊക്കെ പറഞ്ഞ വളരെ വയനായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ തിരുവേനിമാര അച്ഛന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ആത്മീയതയിലുള്ള ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഒരു ഹെഡിങ് കൊടുത്ത് എഴുതാറുള്ളൂ. അല്ലാതെ എഴുതുന്നവർ നേരെ സാർ ഓർ മാഡം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിബോധന ഒരു അഭിസംബോധന തലങ്ങളിലേക്ക് അങ്ങ് പോവുകയുള്ളൂ. പക്ഷെ അതിനപ്പുറമായിട്ടൊരു വങ്ങനം ചൊല്ലിക്കൊണ്ടുള്ള ഒരു രീതിയൊന്നും ഒരു പക്ഷെ ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് കാണാനായിട്ട് വളരെ പ്രയാസമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പണ്ടൊക്കെ നമ്മുടെ വെല്ലുവിളിമാരൊക്കെ എഴുതുന്ന കത്തിലൊക്കെ ആദ്യത്തെ ആരൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരു ആ ഏത് കത്തുകളാണെങ്കിലും ലേഖനത്തിനാണെങ്കിലും ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു സ്പർശനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. പ്രിയ ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴും ഇതൊരു പുരാതന രീതിയിലുള്ള ഒരു ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു വ്യക്തിയെ അത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് വന്നനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് കണക്കുക എന്നുള്ളത്. നമുക്ക് പക്ഷേ ഈ പൗരസ്ത്യ പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ പൗരസ്ത്യ പാരമ്പര്യങ്ങളില് ഈ വന്ദനത്തിന് മറ്റൊരു തലകൂടുണ്ട്. ഒരു വാഴുവിന്റെ തലകൂടുണ്ട്. ഒരു വാഴ കൊടുക്കുക അല്ലെ അനുഗ്രഹിക്കുക എന്നോ അല്ലെങ്കിൽ അതിനൊരു ഇച്ചിരി ഒരു വന്ദനം എന്നുള്ള ഒരു ഒരാളെ വന്ദിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി വാഴുവിന്റെ വാഴ്ത്തുക അല്ലെങ്കിൽ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു തലങ്ങളിലേക്കൂടെ അല്ലെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു അതുകൊണ്ടാണല്ലോ നമുക്കറിയാം നമ്മുടെ തിരുവേനിമാരൊക്കെ ഈ കൽപ്പന എഴുതുമ്പോഴ് അല്ലേ കർത്താവ് ദേശത്തെ പള്ളി പട്ടക്കാരും പള്ളി കൈക്കാരും കമ്മറ്റിക്കാരും പ്രിയപ്പെട്ട വിശ്വാസികളും ആയിരിക്കുന്ന ജനങ്ങൾ കൂടി നിങ്ങൾക്ക് വാഴവ് കർത്താവ് പ്രിയനെ വാഴവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമോ അല്ലെങ്കിൽ വന്ദനമോ ഇച്ചിരി ഒരു നമ്മൾ സാധാരണ കാണുന്ന വന്ദനം എന്നുള്ള പദത്തിന്റെ അർത്ഥതലത്തിൽ കാണുന്ന ഒരു ഒരു ബഹുമാനാസ്പദമായ പരാമർശങ്ങളെക്കാൾ അല്പം കൂടി ഉപരിയായിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെയോ ഒക്കെ തലത്തിലുള്ള ഒരു ഒരു വിശദാംശങ്ങളാണ് വാഴ എന്നുള്ളവരെ കൂടി നമ്മൾ അത് കാണുക. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അത് അത് വളരെ കാര്യമായിട്ട് അവിടെ യാക്കോബത്തിന്റെ കാര്യം അവലംബിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം പിന്നെ ഈ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഒരു പരാമർശങ്ങൾ പന്തരവിന്റെ കാണുന്നത് ലേഖനങ്ങളിൽ അത് പൗലോസ്ലിഗാരെയാണ്. പക്ഷെ പൗലോസ്ലിഗാരുടെ ലേഖനങ്ങളിൽ കാണുന്ന ഈ വന്ദനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് യാക്കോബത്തിലിഗാരെ. കാരണം എന്താ പറയാ, ഇവിടെ ഈ ഒരു അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ രണ്ട് പദപ്രയോഗങ്ങളുള്ളത്, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ആ ഒരു പരാമർശം മറ്റ് എങ്ങുമില്ല. നമുക്കറിയാം പ്രസിദ്ധന പൗലോസ്ലിഗ റോമർക്കെതിരെ ലേഖനത്തിൽ മറ്റൊരു തലത്തില ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളൊരു വിശദാംശം ആണ് കൊടുക്കുന്നത്. ക്രിസ്തുവിന്റെ ദാസൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രിസ്തുവിന്റെ മാത്രം അല്ലെങ്കിൽ യേശുവിന്റെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നൊരു ഒരു പ്രയോഗം നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോമർ ഞാൻ പറഞ്ഞ റോമറുടെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ, അതുപോലെ തന്നെ ദൈവദാസൻ എന്ന പ്രയോഗം ഓൾ ഫെസ്റ്റിവലിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവദാസൻ ദൈവത്തിന്റെ ദാസനായ ദൈവത്തിന്റെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്, അത് വളരെ പ്രസക്തി ഉള്ള ഒരു ഭാഗമായി ദാസൻ എന്ന് പറയുന്ന ഒരു ഒരു പദം. വാക്കുകൾ ദാസൻ എന്ന് പറയുന്നത് ശുശ്രൂഷകനാണ്, യജമാനന്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് പറയുന്ന പദമാണ് ദാസൻ, സെർവന്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ദാസൻ ദാസി എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു വളരെ താഴ്ന്ന ഒരു ലെവലിലുള്ള ഒരു ഒരു പ്രവർത്തന മേഖലയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. വാസ്തവത്തില് ഈ ഈ ഇവിടെ പറയുന്ന ദാസൻ ക്രിസ്തുവിന്റെ ദാസൻ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ താഴ്ന്ന ഒരു അത് അത് പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ താഴ്ന്ന ഒരു മനോഭാവത്തോടാണ് കാണുന്നതെങ്കിലും പക്ഷെ സമൂഹം കാണുന്നത് ഇച്ചിരിയുടെ ശ്രേഷ്ഠമായ തരത്തില്ല. ഞാൻ പറഞ്ഞ അസമർത്ഥമായി തോന്നുന്നു. ഈ ശുശ്രൂഷ ചെയ്യിക്കുന്നവർ ദൈവത്തിന്റെ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവമാർഗം ഒന്നുമല്ല എന്നുള്ള തലത്തിലാണ് ആ ദാസൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നാമധേയത്തെ സ്വീകരിക്കും. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ വെറും ദാസനാണ്, ഏറ്റവും അടിമയാണ് എന്നുള്ള തലത്തിലാണ്. പക്ഷെ ആ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ദാസന്റെ സ്ഥാനത്തിന് ദൈവമുമ്പാകെയാണെങ്കിലും ഭക്തിയോടും നല്ല ശ്രദ്ധയോടും കൂടെ ആ ഒരു സ്ഥാനത്തെ സ്വീകരിക്കുന്ന ശുഷ്കാന്തിയോടെ ആ സ്ഥാനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവവും മറ്റുള്ള ആൾക്കാരും കാണുന്നത് വലിയ മഹത്വമുള്ള വ്യക്തിയായിട്ടാണ്. അപ്പൊ ഇവിടെ ദാസൻ എന്ന് പറയുന്ന വ്യക്തി ദാസനായിട്ട് തന്നെ ആ സ്ഥാനത്തെ സ്വീകരിക്കുമ്പോഴും മഹത്വമുള്ള വ്യക്തിയായിട്ട് മാറ്റപ്പെടും. നമുക്കറിയാം കന്യാവറിയ അല്ലെ, കന്യാവറിയാലോ ഗബ്രിയൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ കുഞ്ഞിനെ പ്രസവിക്കും ഇമ്മാനുവൽ യേശു എന്നുള്ള ഈ കാര്യങ്ങൾ ചരിത്രങ്ങൾ പറയാനല്ലേ വിശദീകരിക്കണ്ട അല്ലെ. അപ്പൊ അത് പറയുമ്പോഴേ മറിയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അങ്ങനെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പൊ ദാസി എന്ന് പറയുമ്പോൾ തന്നെ കന്യാവറിയ പരിപൂർണമായിട്ട് സമർപ്പിതമാവുക, ദൈവത്തിന്റെ വേലക്കാരിയോ ദൈവത്തിന്റെ പിന്നെ അടിമയോ ദൈവം എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെ ആയി തീരാൻ തക്കവണ്ണം എന്നെ തന്നെ ഒരുക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരുക്കുന്ന ഒരു വികസനത്തിലേക്ക് മാതാവ് ഇറങ്ങിച്ചെല്ലുമ്പോഴും മാതാവിനെ സ്വീകരിക്കുന്ന ദൈവവും മാതാവിനെ ഉൾക്കൊള്ളുന്ന ജനസമൂഹവും മാതാവിനെ കാണുന്നത് വലിയ വലിയ ഒരാളായിട്ടാണ്. ദൈവഭാഗം സ്വയം ദാസിയായിട്ട് ചിത്രീകരിക്കുന്ന മാതാവിനെ ദൈവവും സമൂഹവും കാണുന്നത് വലിയൊരു വ്യത്യസ്തമായിട്ടാണ്. ദൈവത്തെ പ്രസവിച്ച അമ്മ എത്രയോ ആദരണീയമായ അല്ലേ, സമസ്ത മനുഷ്യരിലും ഏറ്റവും ഔന്നത്യമുള്ള വ്യക്തിത്വമായിട്ടാണ് മാതാവിനെ ലോകം കരകളിലേന്തി പിന്നെ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടാണ്, ദാസൻ എന്ന് പറയുന്നതോടും ആ സ്ഥാനത്തെ നല്ല അനുഭവത്തോടെ സ്വീകരിക്കുന്ന വ്യക്തി ഏറ്റവും മഹത്വമുള്ള കലകളിലേക്ക് ഉയരുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ്ലിഗാ ലേഖനത്തിൽ പല ഭാഷ അത് അത് ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഈ പഴയ ലോകത്തിലെ ഈ ഒരു പരാമർശമുണ്ട്, ഈ മോശയ്ക്ക് മാലാഖി പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം നാലാം വാക്യം വായിച്ച മാലാഖി നാലിന്റെ നാല്
ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുകയും.
അപ്പം അവിടെ മോശ എന്ന് പറയുന്ന സമുന്നതരായ വ്യക്തി എന്റെ ദാസനായ മോശ. അപ്പൊ ഈ ദാസൻ എന്നുള്ള പദം പഴയ നിയമ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കാനായിട്ട് പറയുന്ന വാർത്തകളുണ്ട്. അപ്പം മലാഖി നാലിന്റെ നാലിന്റെ മോശയെ പറ്റി പറയുന്ന വിശദീകരണം ദൈവത്തിന്റെ ദാസനായ മോശ എന്നുള്ള തരത്തില്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 8 വാക്യത്തില് എല്ലാ ഇസ്രായേലിനെയും ദൈവത്തിന്റെ ദാസന്മാര് എന്നുള്ള തലത്തിലാണ് വിശദീകരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 8 വാക്യത്തില് ഇസ്രായേൽ ജനതയെ മുഴുവൻ ഇസ്രായേൽ മുഴുവൻ ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ചുമതലപ്പെടുത്തിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിളിക്കപ്പെട്ട ആളുകൾ എന്നുള്ള തലത്തില്ല, ദൈവജനം എന്നുള്ള തലത്തിലാണ് അവിടെ ദാസൻ എന്നുള്ള പദം ഇസ്രായേൽ ജനത്തിന് മുഴുവൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യേശു ക്രിസ്തുവും ഈ ദാസൻ എന്നുള്ള പദം സ്വീകരിക്കുന്നുണ്ടല്ലേ. ഫിലിപ്പി ലേഖനം 2:5-11 വരെ വാക്യങ്ങൾ അത് വായിച്ച് ഫിലിപ്പിയർ പരിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം ചാപ്റ്റർ 2:5 ആദ്യത്തെ വാക്യം വായിച്ചാൽ മതി.
യേശുക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം കൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
അപ്പൊ അവിടെ ഈ ഒരു പദം കൊണ്ടുവരണം. യേശു ക്രിസ്തു തന്നെ ആ ഒരു ചുമതല ദാസന്റെ വേഷം എടുത്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്വം ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ആ ദൈവസ്വരൂപം അവിടെ വെച്ചിട്ട് മനുഷ്യ വേഷം എടുത്തു ദാസരൂപം എടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് പോകുന്നുള്ളു. അപ്പൊ ഈ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്ന പദത്തിന് ഒത്തിരി അർത്ഥമുണ്ടെന്നുള്ളത്. അപ്പൊ ഈ ശരിക്കും ഡൂലോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ദാസൻ എന്ന് പറയുന്ന ഒരു വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഡൂലോ ഡൂലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് വാസ്തവത്തിൽ ഈ ദാസൻ അല്ലെങ്കിൽ സെർവന്റ് എന്നുള്ള തരത്തിൽ. നമ്മുടെ ഈ ഡീക്കൻ ഡിയാസ്പനോസ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഒരു അർത്ഥവും ഈ ശുശ്രൂഷകൻ ഇതൊക്കെ ഒരു ഒരു ഒരേ തരത്തിൽ വാക്കുകളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ആശയങ്ങളുടെ അല്ലെങ്കിൽ സ്വഭാവമൊക്കെ പൊതുവാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ഡിയാക്കലസ് എന്ന് പറയുന്നത് ഡൂലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദവും ഒക്കെ ദാസൻ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. പരിപൂർണമായ അനുസരണത്തെയും വിധേയത്വത്തെയും കാണിക്കുകയാണ് ഈ പാസൽ കൂടി. കാരണം ദാസൻ എന്ന് പറയുമ്പോൾ ഒരു യജമാനന്റെ ദാസൻ എന്ന് പറയുമ്പോൾ ആ യജമാനോടുള്ള പരിപൂർണമായ അനുസരണവും പരിപൂർണമായ വിധേയത്വവുമാണ് കാണിക്കുന്നത്. വാഗോബിലി യാക്കോബ് ഈ സ്വയം ഇത് ഈ യാക്കോബ് ഈ പദം സ്വയം എടുക്കുക. ഞാൻ ക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എന്ന് പറയുമ്പോൾ സ്വയം ഈ സ്ഥാനം ഏറ്റെടുക്കുക. കാരണം അത്രമാത്രം ഞാൻ ദൈവത്തിനും എന്റെ യജമാനനായ യേശു ക്രിസ്തുവിന് സ്വയം വിധേയപ്പെടുന്നു അല്ലെങ്കിൽ സ്വയം അനുസരണമുള്ളവനായിട്ട് മാറ്റപ്പെടുന്നു പിന്നെ എന്നുള്ള ഒരു തലത്തിലാണ് ഈ യാക്കോബ് പറയുന്നത്. വാസ്തവത്തിൽ യാക്കോബ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ആധികാരികതയുണ്ട്. കാരണം എന്തറിയാമോ, വാസ്തവത്തിൽ യാക്കോബ് ആരാണെന്നുള്ള നമുക്കറിയാം അല്ലേ. നമ്മുടെ കർത്താവിന്റെ സഹോദരന് സ്വന്തം ബ്ലഡ് റിലേഷൻ ഉള്ള വ്യക്തി അല്ലെങ്കിൽ പോലും കർത്താവ് തന്നെ സഹോദരനായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണല്ലോ ഉത്തിതനായ ശേഷം യാക്കോബിന്റെ ഉപാകർത്താവ് സൃഷ്ടിപ്പെടുന്നത്. അപ്പം വാസ്തവത്തില് കർത്താവ് ലോകം കൂടെ അറിയാൻ ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന്റെ സഹോദരനായ യാക്കോബ് എന്ന് തീർച്ചയായിട്ടും ഈ ലേഖനം എഴുതുമ്പോള് കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതാമായിരുന്നു അല്ലെ. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് വലിയ അധികാരത്തോടും അല്ലെങ്കിൽ അതിനെ അഹങ്കാരത്തോടും വേണം എഴുതാമായിരുന്നു. അങ്ങനെ എഴുതിയാലും ആരും യാക്കോബിനെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം അങ്ങനൊരു അവകാശം ഈ യാക്കോബിനുണ്ട്. പക്ഷെ യാക്കോബ് ഇത് ചെയ്യുന്നില്ല. യാക്കോബ് പറയുന്നത് കാരണം അങ്ങനൊരു അവകാശം പോലും പിന്നെ എടുത്തു കാണിക്കാൻ യാക്കോബ് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സഹോദരനാകാനുള്ള വഴിയുണ്ടല്ല, അങ്ങനെ ഒരു വലിയൊരു പദവിക്ക് പോലും ഞാൻ യോഗ്യനല്ലല്ലോ എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് എന്റെ ദുരുദാസൻ എന്നുള്ളത് എന്റെ സഹോദരന്റെ ദാസൻ. അപ്പൊ ക്രിസ്തുവിനുള്ള യാക്കോബിന്റെ വിശ്വാസം എത്ര ആഴമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാറില്ല. ഞാനിത് പറഞ്ഞത് കർത്താവിന്റെ സമകാലികനാണ്, സഹോദരനാണ്, എപ്പോഴും കർത്താവിനെ കാണുന്ന വ്യക്തിയാണ്, ആദ്യമൊന്നും കർത്താവ് വിശ്വസിച്ച വ്യക്തിയല്ല. പക്ഷെ ഉത്തതമായ കർത്താവ് പറഞ്ഞ കാര്യങ്ങളും ഉത്തരാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടവരുണ്ടായ അനുഭവങ്ങളൊക്കെ കോർത്തെടുത്ത് വായിച്ചപ്പോൾ പിന്നെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഈ ആയിട്ട് തീരുകയാണ് ഈ യാക്കോബ്. അപ്പൊ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി ആയപ്പോഴത്തേക്ക് ഒരു സഹോദരൻ എന്ന് പറയുന്ന പദവി അവകാശമായിട്ടുണ്ടായിട്ടും അതുപോലെ ഒരിക്കലും യോഗ്യതയില്ലെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് കർത്താവ് ഒക്കാതെ ഈ യാക്കോബ് കാണാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം വ്യത്യാസം ഞാനും കർത്താവും തമ്മിൽ ഉണ്ടെന്നുള്ള വലിയൊരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്കാണ് ഈ യാക്കോബ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നറിയാം, കർത്താവിനുള്ള ഈ യാക്കോബിന്റെ മരിക്കണ വലിയ രക്തസാക്ഷിയാകാൻ പോലും താല്പര്യം കാണിച്ച വ്യക്തിയാണ് യാക്കോബ്. അത്രമാത്രം ആഴമായ സഹതായിട്ടുമാണ് യാക്കോബ്. അപ്പം സഹോദരൻ ആദ്യം സഹോദരനെ കുറ്റപ്പെടുത്തിയാണ്, പിന്നെ സഹോദരന് വേണ്ടി മരിക്കും ഒരു മരി കൂടെ സന്തോഷത്തോടെ മരിക്കുവാൻ തക്കവണ്ണം കാണിച്ച ആ ഭക്തി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം അംഗീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാക്കോബിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം കൂടെയാണ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ പഴയ നിയമത്തില് ഈ ദാസന്മാർ എന്ന് പറയുന്ന ഒരു പദത്തെ കാണും. നമ്മൾ നേരത്തെ മോശയുടെ കാര്യം പറഞ്ഞു എന്നതുപോലെ തന്നെ ഈ ദാസന്മാർ വിശുദ്ധമാരായിട്ട് നമ്മൾ കാണുന്ന ഒരു ചിത്രം പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഉണ്ട് കേട്ടോ. പുതിയ നിയമത്തിൽ നമ്മൾ ദാസന്മാരൻ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് കാണുന്ന പല വ്യക്തികളും നമ്മളെ സംബന്ധിച്ചോളം വലിയ പരിശുദ്ധന്മാരാണ്. അവര് നല്ല ദാസന്മാരായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കർത്താവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോഴ് വേണേ ഈ യാക്കോബിനെ സ്വയം അഹങ്കരിക്കാറ്. നമ്മുടെ ജീവിതത്തിനൊക്കെ വലിയൊരു പാഠമാണ്. കാരണം അറിയാം, നമ്മളൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ആണെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോൾ ആ സ്ഥാനം മുറുകെ പിടിച്ച് ഉയർത്തി കാണിക്കാനായിട്ട് എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ആളുകളുടെയൊക്കെ നാട്ടിലെ പണ്ടൊക്കെ ഈ നമ്മുടെ വീട്ടുകാരൊക്കെ അറിയപ്പെടുന്ന ഏതെങ്കിലും വീട്ടുകാരായിരുന്നു. ഇപ്പം ഈ അവരുടേതായ വീട്ടുകാരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഇപ്പുറത്ത് വേണം ചേർക്കും കള്ളി കാളിയാങ്കിൽ ശങ്കരവരം പഹറവർഷം പറഞ്ഞ കുടുംബം അതൊക്കെ കൂട്ടിച്ചേർത്ത് ഇപ്പൊ പലരും വായിക്കാറുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കുടുംബം എങ്ങനെയെങ്കിലും ഈ വർത്തമാനസ്ലീഹ നേരിട്ട് സ്നാനം നോക്കിയ കുടുംബത്തോട് ബന്ധപ്പെടുത്തണം. ഒരുപക്ഷെ ആ വർത്തമാനസ്ലീഹ സ്നാനം നോക്കിയ നല്ല സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ലെങ്കിലും ഈ കുടുംബത്തിന്റെ പേര് വേണം കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ കഷ്ടമായി നടക്കുന്നുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും ഇന്ന് ഇപ്പൊ ഈ പറയുന്ന പേരിനോട് കൂട്ടിച്ചേർത്ത് അറിയപ്പെടാനാണ് ശ്രമിക്കുന്നത് അല്ലേ. കാരണം എന്തിനാണെന്നറിയാം, വാസ്തവത്തിന് സംശയം ഒന്നുമില്ല. അതിന്റെ പിന്നിൽ ഒരു ആത്മീയതയുടെ ഭാവം ഒന്നുമല്ല, അതിന്റെ പിന്നിൽ അഹങ്കാരത്തിന്റെ ഭാവം തന്നെ. യാതൊരു സംശയമില്ല അതിനകത്ത്, യാതൊരു സംശയമില്ല. കാരണം അത് ഞാൻ എന്റെ വലിയ കുടുംബത്തിലാണെന്ന് പരമ്പരാഗതമായിട്ടുള്ള കുടുംബത്തിലാണെന്ന് കാണിക്കാനായിട്ട് ഒരു ശ്രമമാണ് ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോൾ ആർക്കും കീഴിലേക്ക് പരാതി കാരണമായിരിക്കും, ആ പരാതികളൊക്കെ സന്തോഷത്തോടെ അനുസരിച്ചിരിക്കുന്നു. പിന്നെ അതൊരു പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞത്, അത് ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല. ഇന്ന് നമ്മൾ കാണുന്ന പല പിന്നെ ഏതെങ്കിലും ബന്ധം പറയുമ്പോൾ ഒന്നിനൊരു മന്ത്രിമാരോ അല്ലെ തിരുവേണിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഏറ്റു കെട്ടി സ്വന്തം അഡ്രസ് ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാളും ആരെങ്കിലും കുറച്ച് പരിചയമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടോ അവരുടെ പേരുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് അല്ലേ പലരും ശ്രമിക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല. ഈ കുടുംബങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള വ്യക്തികളൊക്കെ ജീവിച്ചവരെ പോലെ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിന് ആ പേരുകൾ അന്വർത്ഥമാക്കുന്നത്. ഞാൻ ആ ഒരു സന്ദർഭോചിതമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതും സ്വയം നോക്കണമല്ല. അപ്പൊ ഈ പേരുകളുള്ള അഹങ്കാരമല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മൾ സ്വാംശീകരിക്കേണ്ട നന്മകളെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ദാസൻ അല്ലേ. ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് യാക്കോബോ യോഹന്നാനോ പതിനെട്ടിനു മാത്രമൊന്നുമല്ല, എനിക്ക് നിങ്ങൾക്കൊക്കെ ദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാർ. നമ്മൾക്ക് ദാസന്റെ സംശയമൊന്നുമില്ല. പക്ഷെ ആ ദാസത്വത്തിന്റെ മഹത്വവും സൗന്ദര്യവും എത്രമാത്രം ഉൾക്കൊള്ളാനാണ് നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മൾ പഴയ നിയമത്തിലെ പല പ്രധാനപ്പെട്ട വ്യക്തികളും ഈ ദാസന്റെ സ്ഥാനമേറ്റെടുക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് രാജാക്കന്മാര് 18-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോഴേ ഞങ്ങൾ വായിക്കാൻ സമയം കളയണ്ട, കാരണം സമയത്തിരി പോവും. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18:36 ഏരിയാവിനെ പറ്റി പറയുന്നുണ്ട്. ഏരിയാവ് സ്വയം ദൈവദാസനായിട്ട് പറഞ്ഞു അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ബാലിന്റെ വിഗ്രഹങ്ങളെയൊക്കെ തള്ളി ഉടച്ചുകൊണ്ട് പിന്നെ അഹാബരാജാവിനെ ഇസ്രായേലിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഈ പിന്നെ തന്റെ മുമ്പിലിരിക്കുന്ന ആ വിറകിൽ തീ ഇറക്കുവാൻ തക്കവണ്ണം ഏരിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവമേ ദൈവത്തിന്റെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ദൈവമേ അവിടുത്തെ ദാസനായ ഏരിയാവ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി. അപ്പം അവിടുത്തെ ദാസനായ ഏരിയാവ് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 49-ാം വാക്യത്തില് ഫസ്റ്റ് ക്രോണിക്കിൾ chapter 6 verse 49 അവിടെ മോശയെ പറ്റി പറ ദാസനായ മോശ എന്ന് പറയുന്ന ഒരു പരാമർശം അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അത് പറയുകയും ചെയ്തു. അതുകൊണ്ട് എസ്ര പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യത്തില് എസ്ര ചാപ്റ്റർ 5 വേഴ്സസ് 11 ല് ദൈവത്തിന്റെ ശുശ്രൂഷകരെ എന്ന് പറഞ്ഞ ഒരു വിശദാംശമുണ്ട്. അവിടെ ശുശ്രൂഷകർ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ദാസർ എന്നുള്ള ഒരു തലത്തില. അതുപോലെ ദാനിയൽ 3:26 വാക്യവും 6:20 വാക്യവും ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് കാണുന്നത് ഇവരെ ദാവീദിന്റെ സഹപ്രവർത്തകരായ ശദ്രക്, അബോശഹോം എന്നിവരെ മരണ അഗ്നിക്കിരയാക്കുന്ന അഗ്നിക്ക് ഇരയാക്കുന്ന അവസരത്തിൽ പിറ്റേന്ന് വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവത്തിന്റെ ദാസനായ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബോശഹോം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു ഭാഗമാണ്. അതിൽ 6:70 രാജാവ് നെഖസ്വർ രാജാവ് ഇങ്ങനെ ദാനിയേലോട് ചോദിക്കുന്നത് ആ ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ എന്ന് പറയുന്നത്. അപ്പം ഈ ദാനിയേലിന്റെ സഹപ്രവർത്തകർക്കും ദാനിയേലിന്റെ ഒക്കെ ലഭിക്കുന്ന നല്ലൊരു ഒരു പൂർണ്ണമുള്ള ഒരു നാമധേയമാണ് ദൈവത്തിന്റെ ദാസൻ എന്നുള്ള ഒരു പദം. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 27:23 Acts 27:23 അതുപോലെ 16:17 അവിടെ അപ്പോസ്തലമാരെ പറ്റി പറയുന്ന ഇതേ പരാമർശങ്ങളാണ് ദാസന്മാരായ അപ്പോസ്തലമാരുടെ അവസ്ഥ. അത് 1 Peter 2:16 അവിടെ ഈ പറയുന്ന ദാസൻ എന്നുള്ള പരാമർശങ്ങളുണ്ട്. ഞാനത് ഈ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാത്തത് നമുക്ക് സമയം തീരെയില്ല, പെട്ടെന്ന് അങ്ങ് തീർക്കണമെന്നുണ്ട് അവിടെ 2-3 കാര്യങ്ങൾ. അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ ദാസൻ എന്ന് പറയുന്ന ഒരു ഒരു ആഴമായ പദത്തെ പറ്റി അവിടെ വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന ഒരു സ്ഥാനം അത് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ മുതലേ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ദാസന്മാരൊക്കെ തന്നെ പ്രവാചകന്മാരും മിക്കാറൊക്കെ എല്ലാവരും പ്രവാചകന്മാരും പുരോഹിതന്മാരും അതുപോലെ തന്നെ ന്യായാധിപന്മാരും അങ്ങനെയുള്ള പ്രാധാന്യം അറിയിക്കുന്ന മേഖലകളിലൊക്കെ കടന്നു വന്നിട്ടുള്ളവരാണ്. പുതിയ ദൈവത്തിലും ഈ ദാസൻ എന്ന് പറയുന്ന പദം നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാം ദൈവത്തിന് ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, യാക്കോബ് ശ്ലീഹ ഉൾപ്പെടെ. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച എല്ലാ പിതാക്കന്മാരും ദൈവദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് നമ്മളവരെ പരവത്തിന് വേണ്ടി നമ്മളിപ്പോ പരവത്തിന് വേണ്ടിയുടെ ഓർമ്മ സമയത്ത് നമ്മുടെ കുറുകിയോ വായിക്കുമ്പോൾ അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ അവരെയും നമ്മള് ക്രിസ്തുവിന്റെ ദാസനാണ് പരവത്തിന് വേണ്ടി, പക്ഷെ നമ്മുടെ പിതാവുമാണ്, ആത്മീയ പിതാവുമാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിലാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ദാസൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ഒരു പദത്തിൽ ദൈവത്തിന്റെ ദാസൻ, വെറും ദാസനല്ല, നമ്മുടെ വീടുകളിലൊക്കെ യജമാനന് ശുശ്രൂഷ ദാസന്മാരുണ്ട്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, ദൈവത്തിന് വഴി ജീവിക്കുന്ന ആളുകളുടെ ആളുകൾ അങ്ങനെ ശുശ്രൂഷകരുടെ ആ ദാസത്വത്തിന്റെ മഹിമയെ പറ്റി ആ സേവനത്തിൽ പറയുന്ന ആളുകളുടെ ചുമതലയുടെ മഹത്വത്തെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു കാര്യം ഈ ദാസന്മാരും ദാസികളും ഒക്കെ ആകാനായിട്ട് നമുക്ക് കഴിയണം. ഈ പ്രവർത്തനമിനി അല്ലെങ്കിലുള്ള ഒരു മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ഒക്കെ അത് സാധിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ടും നന്മയോട് ചിന്തിക്കുന്നത് കൊണ്ടും ഒക്കെ ദൈവത്തിന്റെ ദാസികളായിട്ട് നമുക്കറിയാം. ഈ ചില ആളുകളെ നമ്മൾ വിശ്വാസികൾ എന്ന് ചില വ്യക്തികൾ സ്വയം അഭിമാനിക്കാറുണ്ട്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വിശ്വാസി എന്തെന്നുള്ളതിന്റെ ഒരു ആഴമായ ഒരു ബോധത്തിലൊന്നും എത്തിച്ചേർന്നിട്ടല്ല അവരൊന്നും അങ്ങനെ പറയുന്നത്. ഒരിക്കലും എനിക്ക് ഞാൻ പറയാറില്ല ഞാനൊരു വിശ്വാസിയാണെന്നല്ലേ. ഞാൻ എപ്പോഴെങ്കിലും ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ കള്ളനാണ്. കാരണം അത്രയൊന്നും ഒരു വിശ്വാസമുള്ള ആളെന്നുള്ളതൊക്കെ നമുക്കറിയാം. കാരണം സാഹചര്യങ്ങളോടും ഒക്കെ പൊരുത്തപ്പെട്ട് വരുമ്പോൾ അറിയാം നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ആഴവും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. അങ്ങനെ അറിയാം നമ്മുടെ വിശ്വാസം. നമ്മൾ അങ്ങനെ ഒരിക്കലും വിശ്വാസികളായിട്ട് ഞാനൊരു വിശ്വാസി എന്ന് പറയാനൊന്നും ഇടവരരുത്. ദാസൻ എന്ന് പറയാം നമുക്ക് ശുശ്രൂഷ, പക്ഷെ ആ ദാസൻ ദൈവത്തിന്റെ ദാസൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ നന്മയോട് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. വെറുതെ ഞാൻ ദൈവത്തിന്റെ ദാസന എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നന്മ ചെയ്തിട്ട് ദൈവത്തിന്റെ ദാസനാന്ന് പറഞ്ഞാൽ പക്ഷെ അതിന് ഇച്ചിരി ഒരു അടിസ്ഥാനം ഉണ്ടാവും. ഓക്കെ, ഞാൻ ആ ഭാഗം തുറക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദാസനായി യാക്കോബ് എഴുതുന്നത് ചെളി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. ഇവിടെ ആർക്കാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചകളായി വിശദീകരിച്ചാണ്. ചെതറിപ്പോയവര് എന്ന് പറയുന്നത് ആരാണ് ചെതറിപ്പോയവര്? ഇത് ഡയസ്പോറ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് മതത്തിന്റെ വിവർത്തനമാണ്. ചെതറിപ്പോവുക എന്ന് പറയുന്നത് ഡയസ്പോറ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് മതത്തിന്റെ ഒരു വിവർത്തനമായിട്ടാണ് ഡയസ്പോറ. അത് ഗ്രീക്ക് പദമാണ്. ചെതറിപ്പോവുക എന്ന് പറയുന്ന ആ ഒരു അതിന്റെ വിശദാംശങ്ങളാണ്. നമുക്ക് ഈ വാർത്ത ചെതറിപ്പോയവരോട് പറയുന്നത് നമ്മൾ കാണുന്നത് ചെതറിപ്പോയവരാണ്. അപ്പോ തോല പ്രവൃത്തി 8:1 വായിച്ച് Acts 8:1
സമ്മതമായിരുന്നു കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്നേരത്തിലെ ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി.
മതി. കാരണം ഇത് വാസ്തവത്തിൽ ഇത് ഈ ചിതറിപ്പോയവർ എന്ന് ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങളുണ്ടാവും ചിതറിപ്പോയവർ. ഒന്ന് ഏറ്റവും കൂടുതൽ ചിതറിപ്പോയ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട വാസ്തവത്തിൽ പ്രധാന സ്ഥലത്തു നിന്നും ചിതറിപ്പോയ ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഫലസ്തീനിൽ നിന്നൊക്കെ പീഡനം മൂലം ഓടിപ്പോയി മറ്റു സ്ഥലങ്ങളിൽ ചെമരിയയിലും അല്ലെങ്കിൽ മറ്റു ദൂര സ്ഥലങ്ങളിലൊക്കെ താമസിച്ചു പോയ പീഡനം മൂലം പേടിച്ചു പോയ ആളുകളെ പറ്റിയ ഇതല്ലാതെ ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടു പോയ ആളുകളും ഉണ്ടാവാം, പല കാരണങ്ങളുമുണ്ട് ചിതറിപ്പോയ ആളുകൾ എന്ന് പറയുന്നത്. പക്ഷെ പ്രധാനമായിട്ട് ഈ പീഡനം മൂലം ചിതറിപ്പോയവരുണ്ട്, പിന്നെ സുവിശേഷത്തിന് വളർച്ചയ്ക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇവരെയൊക്കെ പൊതുവായിട്ടാണ് ഈ ചിതറിപ്പോയവർ എന്ന് പറയുന്നത്. അത് യോഗനാട് സുവിശേഷം 11-ാം അധ്യായം 52-ാം വാക്യത്തിൽ ഈ ഒരു ചിതറിപ്പോയവർ എന്ന് പറയുന്ന ഒരു വിശദാംശം അവിടെ കാണുന്നുണ്ട്. സെയിന്റ് ജോൺ ചാപ്റ്റർ 11:52 അവിടെയും ഈ ചെതിരി പോകുന്നതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ജനത്തിന് വേണ്ടി മാത്രം വായിച്ച്
ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനാൽ, ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും.
അതെ, അപ്പം നമ്മുടെ കർത്താവിന്റെ തന്റെ ശുശ്രൂഷയെ പറ്റിയാണ് പറയുന്നത്. ദൈവർക്ക് വേണ്ടി മാത്രം, ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നാക്കി ചേർക്കേണ്ടതിനും. നമ്മൾ ചെറുതിപ്പോയ ആൾക്കാർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ സംബ്രാന്റിന്റെ ശുശ്രൂഷ സമയങ്ങളിലുണ്ട്. അപ്പൊ ചെറുതിപ്പോയവരെ കൂട്ടിച്ചേർത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടിയാണ് അവിടെ നമ്മൾ പറയുന്നത്. പക്ഷെ ആ സമയത്ത് പക്ഷേ പീഡനയോടുകൂടെ പോയവരല്ല ഈ സംബ്രാന്ത് പറയുമ്പോൾ, പീഡനം പോലെ ചെറുതിപ്പോയവരായിട്ടല്ല പറയുന്നത്, മറ്റു ചില മറ്റു കാരണങ്ങളായിട്ടാണ്. പക്ഷെ ഇവിടെ യാക്കോബ്ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്നത് ഈ ചെറുതിപ്പോയിട്ടുള്ള പീഡനം മൂലമൊക്കെ ചെറുതിപ്പോയിട്ടുള്ള ആൾക്കാർ ഉദ്ദേശിച്ചാണ്. അപ്പൊ ഈ വാസ്തവത്തിന് മൂന്ന് തരത്തിൽ ചെറുപോയവരെന്ന് വിശദീകരിക്കാം. ഒന്ന്, ഈ ഫലസ്തീൻ രാജ്യത്തിന് പുറത്ത് ജാതികളുടെ ഇടയിൽ പ്രവാസികളായി പാർക്കുന്ന യഹൂദന്മാര്. ഫലസ്തീൻ രാജ്യത്തിന് പുറത്ത് ജാതികളുടെ ഇടയിൽ പ്രവാസികളായി പാർക്കുന്ന യഹൂദന്മാര്. രണ്ട്, ചെതിരി പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ. മൂന്ന്, തങ്ങളുടെ സ്വർഗീയ ഭവനത്തിൽ നിന്നും വിദൂരസ്ഥരായി ജീവിക്കുന്ന ദൈവത്തിന്റെ പുതിയ ഇസ്രായേൽ ആകുന്ന ക്രൈസ്തവ ജനത. അപ്പൊ മൂന്ന് തലത്തിലുള്ള ജനതയെ പറ്റി ഈ ചെതിരി പാർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ യാക്കോബ്ലീഹ ഈ ലേഖനം എഴുതിയത് ഒരു കൂട്ടർക്ക, ഈ മൂന്ന് കൂട്ടർക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കാം. ഈ ചെതിരി പോവുക എന്ന് പറയുന്ന കൂട്ടായ്മയിൽ വന്നിട്ടുള്ള രണ്ട് മൂന്ന് തലത്തിലുള്ള ആളുകാരെ പറയുന്നത്, ഒന്ന്, പാലസ്തീൻ രാജ്യത്തിന് പുറത്ത് ജാതികളിടയിൽ പ്രവാസികളായിട്ട് പാർക്കുന്ന യഹൂദന്മാരെ, പ്രവാസികളായിട്ട് പാർക്കുക. നമുക്ക് ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ കാര്യത്തിലൊക്കെ വന്ന് താമസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ തന്നെ, മറ്റു പല കാരണങ്ങളുമായിട്ടായിരിക്കാം, പ്രവാസികളായിട്ട് കച്ചവടമായിരിക്കാം, അങ്ങനെയുള്ള യഹൂദന്മാര്. രണ്ട്, ചെറുതി പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ. മൂന്ന്, തങ്ങളുടെ സ്വർഗീയ ഭവനത്തിൽ നിന്നും വിദൂരസ്ഥരായി ജീവിക്കുന്ന ദൈവത്തിന്റെ പുതിയ ഇസ്രായേലാകുന്ന ക്രൈസ്തവ ജനത. ഇവിടെ വാസ്തവത്തിൽ യാക്കോബ്ലീഹ ലേഖനം എഴുതുന്നത് ഈ മൂന്നാമത്തെ ആ തലത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ച, എന്നുവെച്ചാൽ സ്വർഗീയ ഭവനത്തിൽ നിന്നും വിദൂരസ്ഥരായി ജീവിക്കുന്ന ദൈവത്തിന്റെ പുതിയ ഇസ്രായേലാകുന്ന, എന്നുവെച്ചാൽ ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ട പുതിയ മനുഷ്യരുണ്ടല്ലോ ക്രൈസ്തവരായിട്ട്. അത് എല്ലാ യഹൂദരും ഉണ്ട്, അല്ലാത്ത ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെതിരി പാർക്കുന്ന കർത്താവിനോടുള്ള ബന്ധം പോലെ. അവർ യഹൂദരല്ല, അവരെ പിന്നെ ചെറിയ പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളുമല്ല, അവരുടെ അതിന് കൂട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഈ സ്വർഗീയ ഭവനം, ഈ സ്വർഗീയ ഭവനം ഉദ്ദേശിക്കുന്നതിന് ഞാൻ അടുത്തതന്നെ ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആദിമ ഈ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനം വരാൻ കാരണം, ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ യഥാർത്ഥ ഇസ്രായേലായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 16-ാം അധ്യായം 16-ാം വാക്യം അത് വായിച്ച്
ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെയും ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാവട്ടെ.
ദൈവത്തിനും ഇസ്രായേലിനും സമാധാനവും, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്നത് ഇസ്രായേലിനും. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ആ ആളുകൾ പൗലോസിലീഹ ഈ ലേഖനം എഴുതുമ്പോഴ് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉദ്ദേശിച്ച് അവിടെ എഴുതുന്നത്. അപ്പൊ ഇവിടെ യാക്കോബ്ലീഹ ആ ഒരു തലത്തിലാണ് വിശദീകരിക്കുന്നത്. കാരണം സ്വയം അവർ തന്നെ ഇസ്രായേൽ ജനത എന്ന് സ്വയം പറയുന്നുണ്ട്. അപ്പം അതിനാല് ക്രിസ്ത്യർ പാർക്കുന്ന 12 ഗോത്രങ്ങൾ എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം സ്വർഗീയ ഭാഗത്തിൽ നിന്നും ദൂരെ അന്യന് പരദേശികളുമായി കഴിയുന്ന ക്രിസ്ത്യ വിശ്വാസികൾ എന്നുള്ളതാണ്. അതിനകത്ത് അത് ഒന്ന് പീറ്റർ 1-ാം അധ്യായം 1-ാം വാക്യത്തിലും അതുപോലെ തന്നെ 1 പീറ്റർ 2:11 അതുപോലെ ഹീബ്രു 11:13 ഈ കാണുന്ന വിശദാംശങ്ങൾ വീണ്ടും ഉണ്ട്. അതിന് വായിക്കണമെന്നില്ല, സമയം ഇല്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:1, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:11 and Hebrew chapter 11:13. ഈ ഭാഗങ്ങളിൽ ഈ കാര്യങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ വീണ്ടും അവിടെ പറയുന്നുണ്ട്. പുതിയ ഇസ്രായേൽ ആകുന്ന ചിതറി പോകുന്ന ചിതറി പാർത്തിരിക്കുന്ന വിശ്വാസികളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അപ്പം സ്വർഗീയ ഭാഗത്തു നിന്നും ദൂരെ അന്യരും പ്രദേശികളുമായി കഴിയുന്ന ക്രിസ്തീയ വിശ്വാസികളെന്ന ഇതിനകത്ത് ഈ രണ്ട് സ്ഥലത്തിൽ ഇതിനെ നമുക്ക് ചിന്തിക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പലസ്തീൻ അല്ലെങ്കിൽ ഈ സ്വർഗീയ ഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പലസ്തീൻ അല്ലെങ്കിൽ ജെറുസലേമിന്റെ ഒക്കെ ചുറ്റുപാട് ജീവിക്കുന്ന ആളുകള് ഒരു യഥാർത്ഥ ക്രിസ്തീയ അന്തരീക്ഷത്തിൽ നിന്നും അവർ പുറപ്പെട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് വിജാതികളുടെ ഇടയിലൊക്കെ പോകുന്നു. അങ്ങനെയുള്ള ക്രിസ്ത്യാനി ഇസ്രായേൽ ജനത അവരായിരിക്കാം. അതല്ലെങ്കിൽ ഇത് ഈ ഒരു ആദ്യത്തെ രണ്ടാമത് വിശദീകരിക്കാൻ പറ്റുന്നത് സ്വർഗീയമാകുന്ന ദൈവഭവനമുണ്ടല്ലോ, സ്വർഗീയ ഭവനം ദൈവത്തോട് ചേർന്നുള്ള സ്വർഗീയ രാജ്യം, ആ സ്വർഗീയ രാജ്യത്തിൽ നിന്നും പിന്നെ പരദേശികളായി കഴിയുന്ന ആളുകൾ. കാരണം നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തെ പറ്റി പറയുന്നതോ നമ്മൾ അന്യരും പരദേശികളുമാകുന്ന അല്ലെ, നമ്മുടെ ഈ ലോക ജീവിതത്തെ പറ്റി പറയുമ്പോൾ പരദേശികളാണ്. നമുക്ക് നിത്യമായ ഒരു വാസവും നിത്യമായ ഒരു സ്ഥാനമുണ്ട്, അത് ദൈവത്തോടുകൂടി സ്വർഗത്തിലാണ്. അങ്ങനെ ഒരു വിശ്വാസ സങ്കല്പം നമുക്കുണ്ട്. ഈ രണ്ട് കാലങ്ങളിലും ഈ കാര്യങ്ങൾ എന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ തോന്നുന്നു, അതൊന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമതായിട്ട് പറയുന്നത് ഈ പ്രധാന ഗീതത്തിന് ആത്മീയതയുടെ ഉറവായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. പ്രധാന ഉത്ഭവസ്ഥാനം ജയചന്ദ്രാന് പല പ്രവർത്തന മേഖലകളൊക്കെ തുടങ്ങിയ സ്ഥലം, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയൊക്കെ വളർന്നു വരുന്ന സ്ഥലം, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർ അവരെ ഉദ്ദേശിച്ച് പറയാം. അതുപോലെ തന്നെ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി നോക്കി പാർത്ത് ജീവിച്ച് ഈ ലോകത്തിൽ അന്യനായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഈ രണ്ട് ഗണങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടി ഉള്ള ഒരു ആഹ്വാനം കൂടിയാണ് ചിതറി പാർത്തുള്ള ഈ ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ തുറന്നുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോഴ് രണ്ടാമത്തെ അടുത്ത വാക്യം എന്ന് വായിച്ചു.
എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ ആവപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവി. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ.
ഒരുപക്ഷെ വളരെ പ്രസക്തി അനുഭവമുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷവും നിന്നുവേ. എന്നാൽ നിങ്ങൾ ഒന്നും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് ശ്ലീഹ ഒരുപക്ഷെ ഈ ലേഖനം എഴുതുന്നത് തന്നെ ഇങ്ങനെയുള്ള ചില ആശയങ്ങളുടെ ഒരു ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് വളരെ കണക്ഷനുള്ള ഒരു ലേഖനമാണ് ഈ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി താൻ വിശദീകരിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പരീക്ഷണങ്ങളെ പറ്റി, പരീക്ഷകളെ പറ്റിയാണ്. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുന്ന ഈ പരീക്ഷണത്തിന്റെ അഞ്ച് ഘട്ടങ്ങൾ. ഒന്ന്, ആത്മീയ പരീക്ഷ, സ്പിരിച്വൽ എക്സാമിനേഷൻ ആണ് പറയാം. ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് കണക്കാക്കപ്പെടുന്ന ഈ ആത്മീയ പരീക്ഷയായിട്ടാണ്. രണ്ടാമതായിട്ടുള്ളത് പറഞ്ഞത് അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള കാലമല്ല, ആത്മീയ പരിശോധന. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു പരിശോധന, നമ്മൾ എല്ലാ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവരാണ്, SSLC അല്ലെങ്കിൽ ഡിഗ്രിയും PG ഒക്കെ, അല്ലെങ്കിൽ ഇവിടെ വന്ന നേഴ്സുമാരൊക്കെ പിന്നെ NRI ചേർത്ത് പരീക്ഷ എഴുതിയിട്ടുള്ളവർ അല്ലേ. ചില ഫീലൊക്കെ പറയണം, പക്ഷേ ഈ പരീക്ഷ ഒരുപാട് ദുരിതമാണ്, ഒരുപാട് കഷ്ടതകളും സ്ട്രെയിനും സഹിച്ചുകൊണ്ടൊക്കെ ആയി ഇവിടെ വന്ന് കുടുംബമായിട്ട് പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും പലരും പരീക്ഷ എഴുതുന്നത്. പിള്ളേരെ നോക്കണം, പരീക്ഷ എഴുതണം, പിന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പാസാകണം, പിന്നെ ജോലി കണ്ടുപിടിക്കണം. ഇതൊക്കെ ഭയങ്കര ചിലർക്കൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, എന്തുമാത്രം കഷ്ടതകളിൽ കൂടി നൊമ്പരങ്ങളിൽ കൂടി ഒക്കെയാണോ ഓരോ സ്ഥാനത്തൊക്കെ എത്തിച്ചേരണം എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊരു കാരണമായിട്ട് ആദ്യം ഒരു പരീക്ഷയുണ്ടല്ലേ, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ചോദനയുണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്. കാരണം ഈ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷയിൽ വിജയിച്ചില്ല എന്നുള്ളൊരു ഒരു ഇതുണ്ട്. പിന്നെ പരീക്ഷകൾക്ക് ഇതൊരു ഒരു ഒരു പരീക്ഷാ ഘട്ടങ്ങൾ ഒരു വലിയൊരു ഒരു പ്രചോദനമാണ്, ഒരു സ്ഥിരത ഉളവാക്കുന്ന ഒരു സംഗതിയാണ്, ഒരു രക്ഷതയോടുകൂടി ദീർഘ. അത് മൂന്നാം ഘട്ടമാണ്. അതിന് നാലാം ഘട്ടം എന്ന് പറയുന്നത് ആ കഷ്ടതയിൽ കൂടി കാണിക്കുന്ന സന്തോഷമുണ്ടല്ലോ, കഷ്ടതയിൽ കൂടി കാണിക്കുന്ന ഒരു സന്തോഷം. പിന്നെ ഒരു അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ സന്തോഷവും അത് സഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, പവിത്ര മനോഭാവത്തോടുകൂടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്. അതിനുള്ള പേരാണ് അതിന്റെ പൂർണ്ണത, ദ ഫുൾഫിൽനെസ് ഓഫ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ഈ കഷ്ടതയിൽ ഉണ്ടാകുന്ന സഫറൻസിൽ ഉണ്ടാകുന്ന പൂർണ്ണത, ഇത്രയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ. ഇപ്പൊ ഈ പറയുന്ന ജാഗ്രതയിലേക്ക് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ഉണ്ടല്ലോ, ഈ വാക്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വാക്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ആത്മീയ പരീക്ഷ എന്ന് പറയും, ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ. ഈ രണ്ടാമതായിട്ട് ഈ അതിന്റെ പരിശോധനയുണ്ട്. ഈ കഷ്ടതകളിൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്ന് ദൈവം കാണുന്ന ഒരു പരിശോധനയുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ കാണിക്കുന്ന സ്ഥിരതയാണ്, ആ പരിശോധനയിൽ എന്ന് പറഞ്ഞ സ്ഥിരതയോടുകൂടി അതിനെ ഉൾക്കൊള്ളുന്നു സ്ഥിരത. നാലാമത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ആ കഷ്ടതകളിൽ സന്തോഷം കണ്ടെത്തുക. ഒരു പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എനിക്ക് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ആ ഒരു സത്യം എത്രമാത്രം മനസ്സിലാകുന്നുള്ളത്, കഷ്ടതകളിൽ സന്തോഷിക്കാൻ കഴിയണം. നിങ്ങളുടെ സഹിഷ്ണത മനോഭാവത്തോടുകൂടി എന്തും വരട്ടെ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ സഹിഷ്ണത മനോഭാവത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ. നാലാം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സംഗതികളാണ് ഈ കഷ്ടത എന്ന് പറയുന്ന ഒരു തലങ്ങളിൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഷ്ടത എന്ന് പറയുന്ന ഒരു പ്രധാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിനെ ഒരു ഇതിലെ പരിശോധനയുടെ മൂല്യം എന്നാണ് പറയുന്നത്. പരിശോധനകളുടെ മൂല്യമാണ് ഇത്രയും സംഗതികളിലെ ഈ നമ്മുടെ ഈ പരിശോധനയിൽ നമുക്ക് മൂല്യമുള്ള പരിശോധന എന്ന് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ വാല്യമുള്ള കസ്റ്റർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ അതിനെ ഉൾക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ അതിന് പൗലോസ് ഒന്ന് രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. വിശ്വാസത്തിന്റെ പരിശോധന, ആത്മീയ പരിശോധനകൾ പലതുണ്ട്. ആത്മീയ പരിശോധനകൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് ഒന്ന് പഠിക്കാം അല്ലേ. അത് പതിനേഴ് മുതലുള്ള കാര്യങ്ങൾ നമ്മളത് പഠിക്കാൻ മനസ്സിലാകും. വലിയ പരിത്യാഗം ആവശ്യം ഇത് വാസ്തവത്തിൽ ഞാൻ ഇപ്പം നമ്മൾ പിന്നീട് പഠിക്കും. ഈ പരീക്ഷകൾ ഉണ്ടാക്കുന്നത് ആരാണ്, ദൈവമാണോ അതോ അല്ലയോ, അതിനെപ്പറ്റി ഒരു ചിന്ത നമുക്ക് തുടർന്ന് വരും. പക്ഷേ നമ്മൾ പഴയത്തിൽ പല ഭാഗം നോക്കുമ്പോൾ ഇത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഈ പരീക്ഷണങ്ങളെ കാണുന്നത്. പക്ഷെ യാക്കോബിനെ അവർ എതിർക്കുന്നുണ്ട്. പക്ഷെ പഴയ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തരുന്ന അനുഗ്രഹമായിട്ടാണ്. കാരണം വലിയ ഒരു വ്യക്തിയെ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ദൈവം കൊണ്ടെത്തിക്കുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെയുള്ളവനാകണം, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് അവനെ ഒരുപാട് പ്രോസസ്സിൽ കൂടി കൊണ്ട നടത്തി. നമുക്ക് മോശയൊക്കെ അറിയാം, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മോശയാണെങ്കിലും വിശ്വാസികളുടെ അബ്രഹമാണെങ്കിലും അങ്ങനെയുള്ള ലോകം കണ്ട ലോകം അറിയപ്പെട്ട ഏറ്റവും വലിയ വ്യക്തി, അതുപോലെ തന്നെ ദാവീദ് രാജാവ്, ഇവരൊക്കെ വിശ്വാസത്തിന്റെയും നന്മയുടെയും ഔന്നിത്യത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ പിന്നിൽ അവരെ രൂപപ്പെടുത്തിയെടുത്തി ആക്കിയെടുത്ത ഒരുപാട് മേഖലകളുണ്ട്. ഒരു പക്ഷേ നമുക്കൊന്ന് ഒരിക്കലും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റാത്ത മേഖലകളിൽ കൂടെ ഒക്കെയാണ് ഇവരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കാം. വലിയ പരിത്യാഗമാണ് ആദ്യമായിട്ട് നമുക്ക് ജനസിസ് ചാപ്റ്റർ 22:1 വായിക്കണ്ട. ആ ഭാഗം നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഇറ്റ് വാസ് എ സ്റ്റോറി അബൌട്ട് അബ്രഹാമിനെ പറ്റി. അബ്രഹാമിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈസഹാക്കിനെ ബലിയഴിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അത് വലിയ എന്തിനാ ദൈവം ഈ പാവപ്പെട്ട മനുഷ്യനെ പരീക്ഷിച്ചത്? ഒരുപക്ഷെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങളൊന്നും കണ്ടെത്താൻ എത്ര ജ്ഞാനമായിട്ട് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ വലിയ സ്ഥാനത്ത് ആക്കി വെക്കുന്നതിന് മുമ്പുള്ള ചില പ്രോസസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാനൊക്കത്തുള്ളൂ. പക്ഷെ എന്തായാലും ദൈവം ചെയ്ത ഒരു വലിയൊരു ഒരു പരിത്യാഗം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അബ്രഹാമിനെ കൊണ്ടെത്തിക്കുന്നത്. പരീക്ഷണത്തിന്റെ വലിയൊരു കഷ്ടമാണ്. അതുപോലെ തന്നെ പുറത്താട് പുസ്തകം 20:20 വായിക്കുമ്പോൾ chapter 20:20 അവിടെ വായിക്കണമെന്നില്ല. അവിടെ പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുന്നതായിട്ട്. കാരണം മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്ന ഭാഗമാണ്. മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്ന അവസരത്തിൽ ജനങ്ങൾ താഴെ നിൽക്കുമ്പോൾ അവരുടെ ശ്രവണ പഠനങ്ങളിലൊക്കെ അതിഭീകരമായ ശബ്ദം കേട്ടവർ ഞെട്ടി വാങ്ങിയ. എന്നിട്ട് അവര് മോശയോട് വിളിച്ചു പറയുന്നത് അയ്യോ മോശയെ പിന്നെ ദൈവത്തോട് മാറാൻ ഞങ്ങളോട് സംസാരിക്കരുതേ, നീ ഞങ്ങളോട് ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. കാരണം ദൈവത്തോട് ശബ്ദം കേൾക്കാനുള്ള ശക്തി ജനങ്ങൾക്കില്ല. അതവര് അവിടെ പറഞ്ഞത് എന്തിനാണ് ദൈവം അത് കാണിച്ചെന്ന് പറയുന്നുണ്ട്. ദൈവ ശക്തിയുള്ള ദൈവമാണെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പരീക്ഷയാണ്, ഒരു പരീക്ഷണമാണ് അവരുടെ കാറുകളെ പോലും പ്രകമ്പനം കൊള്ളു ഭയാനകമായ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ ശബ്ദം പർവ്വതത്തിന് മുകളിൽ കേൾപ്പിച്ചത്. പക്ഷെ മോശ അത് കേട്ടുള്ളൂ, മോശ അത് ഞെട്ടലില്ലാതെ കേട്ടു. അതെന്തുകൊണ്ടാ? മോശയും താറ നിൽക്കുന്ന ജനങ്ങളും തമ്മിലുള്ള ദൈവത്തോടുള്ള ദൂരമാണ് നമ്മളെ കാണിക്കുന്നത് അല്ലെ. ഞാനും മോശയും അല്ലെ, നമ്മളും മോശയും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിദൂരമാണ് കാണിക്കുന്നത്. എത്രമാത്രം അകൽച്ച പിന്നെ മോശ ഞാനും ദൈവത്തോടുള്ള ആ ഒരു അകൽച്ചയുടെ വ്യത്യാസം നമ്മളെ കാണിക്കുന്നത്, ആ തോറ നമ്മളെ കാണിക്കുന്നത്. ദൈവം മോശ പർവ്വതത്തിന് മുകളിൽ കയറി അടുത്ത് നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിദൂരത്തിൽ നിന്നിട്ട് പോലും ആ ശബ്ദം കേൾക്കാൻ ഉള്ള ശക്തി എന്റെ ശരിക്കില്ലെന്ന് പറയുമ്പോഴ് ഞാനും മോശം തമ്മിലുള്ള ദൈർഘ്യം എന്താ? അല്ലെ, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ വിശുദ്ധിയോടെ ജീവിക്കുന്ന പരിഗണത്തിന് വേണ്ടിയും ജീവരീതി സഹതായും ദൈവത്തിന് വേണ്ടി വിലയിട്ട് ഇതുപോലെ ദാസന്മാരെയും ഒക്കെ ജീവിതവും എന്നെ ചേർത്തുപെടുത്തി ആ വിശ്വാസത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചാല് ഒരിക്കലും ദൈവം മുമ്പാകെ ആ വിശ്വാസം ഒന്നും പ്രാധാന്യം അറിയിക്കുന്നതല്ല. ഇത് ചില ആളുകളൊക്കെ പറയണം, ഞങ്ങൾ വിശ്വാസികളാ, പിന്നെ ഈ തിരുമേനിമാരും ഇതുപോലുള്ള വിശുദ്ധരോട് ജീവിച്ച പരിവർത്തനം ഒന്നുമല്ല, എല്ലാം ഞാനും തിരുമേനി ഒന്നുപോലെയുള്ളതെന്നൊക്കെ പറയുന്ന പല ഇന്നത്തെ പത്താരൊക്കെ ഉണ്ടല്ലേ, അവരുടെ വിശ്വാസത്തിന്റെ മൂന്നുതരമാണ് അവിടെ പറയുന്നത്. മോശയ്ക്കുള്ള ആണ് ദൈവത്തിന്റെ രീതിയിൽ എന്താ, നമുക്കുള്ളതെന്താ? ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അത്രമാത്രം വ്യത്യാസം കാണിക്കുന്നു അവർ ദൈവ ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ മറ്റൊരു വഴി എന്ന് പറയുന്നത് പ്രയാസമുള്ള വഴിയിൽ കൂടി നടത്തിക്കൊണ്ട് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രധാനമായിട്ട് ആ ഒരു ഭാഗം ഊന്നി പറയുന്നുണ്ട്. ഞാൻ അവരെ പിന്നെ പ്രയാസമുള്ള വഴി കൂടി, എക്സോഡസ് പറയുന്ന ഒരു പ്രയാണമാണ്. ആ പ്രയാണത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അതാണ്, പ്രയാസമുള്ള വഴി നടത്തിക്കൊണ്ട് അവരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ ഈ പള്ളികളില് പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മയ്ക്ക് റാസ് നടക്കും അല്ലെ. ഈ റാസ് നടത്തുന്നത് തന്നെ ഈ ഒരു വലിയ അനുസ്മരണമാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കും പള്ളിയുടെ മുറ്റും ഒന്ന് നടന്നാൽ എന്ത് സംഭവിക്കും, നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു യാത്ര, ആ ഒരു ഓർമ്മ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ഈ ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയിലേക്കാണ്. അവരനുഭവിച്ച ദുരിതങ്ങളും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മളവരേക്കാൾ പരിശുദ്ധന്മാരായതുകൊണ്ടൊന്നുമല്ല, അവരെക്കാൾ സുഖലോലിപരായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് ലഭിച്ചതൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അവസരങ്ങൾ, അതുകൊണ്ട് ആ സഭയൊക്കെ ഓരോ പിതാക്കന്മാരുടെ ഓർമ്മയ്ക്കും ഈ പള്ളിക്ക് ചുറ്റുമോ അല്ലെങ്കിൽ പുലിച്ചടി വരെയൊക്കെ പ്രദർശനം നടത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ അമേരിക്കയില് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രദർശനങ്ങൾ ചിലവാട് നടത്താൻ ഭാഗ്യമില്ലാത്തവരാണ് നമ്മളൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. കാരണം പലപ്പോഴും ഒക്കെ ഒന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഓർക്കാനായിട്ട്, കാരണം അതിന്റെ പ്രാധാന്യമായി ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. ആ നടക്കുന്നു പറയുന്നത് ആ ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഓർമ്മ, ഒരു ഒരു പരിമപ്പെടുത്തുവാനടക്കമെന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ 13-ാം അധ്യായം ആവർത്തന പുസ്തകം ചാപ്റ്റർ 13 വേഴ്സ് 3 ഈ കാര്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. നാലാമതായിട്ട് നമ്മൾ കാണുന്ന ദൈവം ശോധന ചെയ്യുന്നതായിട്ട് നമ്മൾ നീതിമാനെ ശോധന ചെയ്യുന്ന ദൈവം, Psalm 7:9, Psalm 11:5, Psalm 18:3 നമ്മളെ പറയാം. സങ്കീർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം, സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, സങ്കീർത്തനം 18:3 ഈ കാര്യം ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. ഇവിടെ ഒക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നീതിമാനെ അല്ലെങ്കിൽ മനുഷ്യനെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ഇതുണ്ട്. കഷ്ടതകൾ ഏറ്റവും കൂടുതൽ ശോധന കഷ്ടതകൾ കൂടിയുള്ള ശോധനയാണ്. അവരുടെ വിശ്വാസത്തിന്റെ ആഴം പരിശോധിക്കുന്ന ഒരു ഒരു തരം. അപ്പൊ അവിടെയൊക്കെ അത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് വലിയ ചുമതലകൾ ഏൽപ്പിക്കുന്നതിന് മുമ്പുള്ള പരീക്ഷണങ്ങൾ, പ്രയാസമുള്ള ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 5-6 സെയിന്റ് ജോൺ Chapter 6:5-6 അതുപോലെ Saint John 11:6 Saint John 6:5-6 അവിടെ പറയുന്നത് നമുക്കറിയാവുന്ന ഭാഗമാണ്. 5,000 പേരെ തീറ്റി തൃപ്തിയാക്കുന്ന ഭാഗമാണ്. ഈ ശിഷ്യമാരുടെ ഒരു അപ്പം പോലും എടുക്കാനില്ല എന്ന് അറിയാവുന്ന കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തി. സത്യത്തിൽ എന്തുമാത്രം വലിയ പരീക്ഷണമാണ് അല്ലെ. ഒരപ്പം പോലും നിങ്ങളുള്ളത് അവർക്കും അറിയാം, കമ്പനാരും അറിയാം. എന്നിട്ട് കമ്പനാർ അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തി. അവർക്ക് നമുക്ക് വിയർക്കുക പാവങ്ങൾ, പാവങ്ങൾ അവരോട് വിയർക്കുക. കാരണം കർത്താവിന്റെ ഒരു ഒരു ഫലമേൽപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ശിഷ്യന്മാര് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കേൾക്കുന്ന പോലൊന്നുമല്ല. ഇച്ചിരൂടൊക്കെ പ്രാധാന്യത്തോടെ അതിനെ കേൾക്കുന്നത്, ഇച്ചിരൂടൊക്കെ സ്വീകാര്യമായ ഭയാനകമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുന്നത്. കാരണം കർത്താവാണല്ലോ പറയുന്നത്, കർത്താവ് പറയുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്ന പറയുമ്പോൾ വിറയറോടെ വിയർപ്പോടെ അവരത് കേൾക്കുന്നത്. പക്ഷെ കർത്താവ് തന്നെ അവരെ കൊണ്ട് അപ്പം ഉത്ഭവം അവരെ കൊണ്ട് തന്നെ അനുഷ്ഠിപ്പിച്ചുകൊണ്ട്
കർത്താവിനൊക്കെ പരിഹാരം ഈ നമ്മൾ കാണുന്നത് ഈ പഴയ നിയമത്തിൽ നമ്മൾ കണ്ട ആളുകളെ തെരഞ്ഞെടുത്ത് കഷ്ടത്ത് കൊടുക്കുമ്പോൾ അതിലൊക്കെ പരിഹാരം കാണുന്നുണ്ട് അല്ലേ. അബ്രഹാമിന് ഇസഹാക്കിന് പകരം കുഞ്ഞാട് വൃക്ഷത്തിൽ മുളച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഭയാനകശത്തെ കേൾക്കുമ്പോൾ മോശ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ഒഴിവാക്കി ഒരു ചാളനായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രയാസമുള്ള വഴികളിൽ നടത്തുമ്പോഴും പോകുന്ന വഴിക്ക് അവർക്കെല്ലാം കൊടുത്ത് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ദൈവശോധന ചെയ്യുന്ന പലരുമുണ്ട്, അവരുടെയൊക്കെ അവസാനം നന്മയിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പൊ അതിലൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ലാസ്റ്റ് ദൈവം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഉത്തരവാദിത്തത്തെ പറ്റിയുള്ളൊരു ബോധ്യം അവരിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ആ ഉത്തരവാദിത്തങ്ങളെ. അപ്പം അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഒരു പ്രവർത്തനം കഷ്ടം സഹിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ മനുഷ്യനും കഷ്ടം സഹിക്കാനുള്ള അവസരം. അപ്പോൾ പ്രവർത്തി 16:23-24 Acts 16:23-24 വായിക്കണ്ട. ആ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ പൗലോസും ശീലാസും ദൈവത്തിന്റെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ കെട്ടിയിടുന്ന ഒരു ഭാഗമാണ്. കെട്ടിയിട്ടിട്ട് അവരെ പിന്നെ ഒരുപാട് അടിക്കുകയാണ്. ഒറ്റപാട് ശരീരത്ത് 101 എങ്ങാണ്ട് സംഖ്യയുണ്ട്. അത്രയും അടിയപ്പെട്ട ശരീരത്ത് കൊടുത്തിട്ടാണ് അവരെ വീണ്ടും കെട്ടിയിടുന്നത്. രാത്രി അവരെ മോചിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഓർത്ത് നോക്കിയേ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരായി രണ്ട് ഭാവങ്ങൾ, പൗലോസിലും ഈ ശീലാസും, പൗലോസിന്റെ കൂടെ ശീലാസും ഒക്കെ. സത്യത്തിൽ ഇത്ര അടിയൊക്കെ കൊള്ളണ വല്ല കാര്യമുണ്ടോ? ഈ അടി കൊടുക്കാതെ ദൈവം പ്രവർത്തി ചെയ്ത പോലെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ദൈവത്തോട് തോന്നും ഈ ഒരു ഭാഗം. പക്ഷെ എന്താണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഒരു മനുഷ്യനെ വലിയ ഒരു തലങ്ങളിലേക്ക് ഉയർത്തി കാട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ അനുഭവിക്കേണ്ട ചില ഒരു അനുഭവപ്പെടുത്തലുണ്ട്. അത് പക്ഷെ എനിക്കും ഞാൻ പറയുന്ന എനിക്കോ എന്നെ കേൾക്കുന്നു നിങ്ങൾക്കൊക്കെ അത് എത്രമാത്രം എത്ര ശതമാനം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് സംശയമാണ്. എത്ര ശതമാനം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പക്ഷെ ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഗായൊക്കെ ഇന്നും അനുഗ്രഹത്തിന്റെ ഉറവിടമായിട്ട് അവർ ജീവിക്കാൻ കാരണം. പൗലോസ് ലീഗാരുടെ നാമത്തിലോ പത്രോസ് ലീഗാരുടെ നാമത്തിലോ മാതാവിന്റെ നാമത്തിലോ അപേക്ഷകൾ നടത്തുമ്പോൾ ആ അപേക്ഷകൾക്ക് പോലും മാറ്റുകളുണ്ട്, മൂല്യമുണ്ടെന്നുള്ളത് അറിയിക്കുന്നത് അറിയിക്കത്തക്കോളമുള്ള ഒരു തലങ്ങളിലേക്ക് അവർ വളർന്നതിന്റെ പിന്നിലുള്ള പശ്ചാത്തലമാണ് നമ്മളിവിടെ കാണുക. ഈ അടിയും സഹിക്കുന്ന കഷ്ടതകളൊക്കെ ഇപ്പൊ കഷ്ടം സഹിച്ച് ജീവിച്ചവർക്കാണ് ഇന്നും അനശ്വരരായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇയോബ് നമുക്കറിയാം, തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ വിശ്വാസത്തിന്റെ പരിശോധനയുടെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വലിയ പരിത്യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസം പരിശോധിക്കപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ല, ദൈവം ഭയമുളവാക്കുന്നവനാണ് കാണിച്ചുകൊണ്ട് പിന്നെ പ്രയാസമുള്ള വഴികളിൽ നടത്തിക്കൊണ്ട് പിന്നെ അല്ലാത്തുള്ള ശോധനകൾ പിന്നെ വലിയ ചുമതലകൾ ഫലമേൽപ്പിച്ചുകൊണ്ട് പിന്നെ കഷ്ട സഹിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് ആത്മീയ പരിശോധനയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുക. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പരീക്ഷണം 1 Peter 1:7 വിശ്വാസത്തിന്റെ പരീക്ഷണത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. 1 Peter 1:7
അരിഞ്ഞു പോകുന്നത് നിങ്ങൾ ചോദന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും.
1 Peter 1:7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ചോദന കഴിക്കുന്നതും, അയവാസികളെ ശ്രദ്ധിക്കണം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ചോദന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജത്തിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും അല്ലെ. പൊന്നിനേക്കാൾ മൂല്യമേറിയ ഈ പൊന്ന് അഗ്നിയിൽ രൂപപ്പെടുത്തി വരുമ്പോഴത്തേക്ക് അതിനുള്ള തിളക്കം എന്താ, അതിനേക്കാൾ തിളക്കം ഉള്ള സ്ഥലങ്ങളിലേക്ക്, അതിനേക്കാൾ ശോഭയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എങ്ങനെ പോകുമ്പോഴ് കഷ്ടതയിൽ കൂടി ഒക്കെ ജീവിക്കുമ്പോൾ എന്നുള്ള ഒരു വലിയ വിശദാംശമാണ് വിശ്വാസത്തിന്റെ പരീക്ഷണത്തെ പറ്റി അവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളതിനെ ചേർത്ത് വായിക്കുമ്പോഴ് നമ്മളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്ന പരീക്ഷ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ പറയുന്നത് ഈ വായ്പ നമ്മൾ ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ 1:12-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 12:15 വാക്യങ്ങൾ അല്ലേ. തങ്ങൾ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തോട് വായിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചു വരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരെ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർബന്ധരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃതിയിൽ പൂർണ്ണ പ്രത്യാശിച്ചുകൊള്ളുവൻ. പണ്ട് നിങ്ങൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന സ്വർണ്ണ മനസ്സറിനുള്ളവർക്കായി എല്ലാം നടത്തുന്ന വിശുദ്ധരാകുവിൻ എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ കർത്തവ്യയിൽ കൂടിയുള്ള ഒരു ശോധനയെ പറ്റിയാ നമ്മളോട് നമ്മൾ മനസ്സിലാക്കുക. അത് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പം 3 തരത്തിലുള്ള പീഡനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് മതപീഡനെ നേരിടുന്ന ഒരാകാം, നമുക്ക് കൃത്യമായി അറിയത്തില്ല ചില മതപീഡനം. രണ്ടാമതാണ് യഹൂദന്മാര് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ റോമൻ ഭരണാധികൾ ഉള്ള പീഡനമോ മറ്റു പീഡനങ്ങളൊക്കെ ആകാം. അല്ലെങ്കിൽ കാരണം ഇവിടെ പറയുന്ന പരീക്ഷയല്ലേ, അക്കുബസ്ലീഗ പറയുന്ന പരീക്ഷയെ പറ്റി പറയുന്ന ഭാഗമുണ്ടല്ലോ. എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യം വായിച്ചത് എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ, എന്താണ് ഈ പരീക്ഷ എന്നുള്ളതാണ് അല്ലെ? വിവിധ പരീക്ഷകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ അക്കുബസ്ലീഗ നമ്മൾ ഓർപ്പിക്കുന്ന 2-3 തരത്തിൽ. ഒന്ന് മതപീഡനത്തെ പറ്റി നേരിടുന്നവരാകാം, അല്ലെങ്കിൽ യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതാകാം. കാരണം ക്രിസ്ത്യാനികളെ കാണുമ്പോൾ യഹൂദന്മാരായ ആൾക്കാരെ പീഡിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ റോമൻ ഭടന്മാരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമായിരുന്നു. അവര് പുതിയ ആളുകൾ പുതിയ മതം പഠിപ്പിക്കുന്നവരാന്ന് പറഞ്ഞാൽ അവര് പീഡിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പീഡയാകാം. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾക്ക് ഈ ലോക ജീവിതത്തിൽ വിശ്വാസികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടതകളുണ്ടല്ലോ, ആ ദുരിതങ്ങളുമാകാം. ഏതാളുടെ പ്രകൃതിനെ വ്യക്തമായിട്ട് യാക്കോബിനെ വ്യക്തമായിട്ട് പറയുന്നില്ല, എങ്കിലും ഈ കഷ്ടതകളെയൊക്കെ ഒരേ തലത്തിലാണ് യാക്കോബിനെ കണക്കാക്കുന്നത്. പക്ഷെ എല്ലാ പീഡനത്തെയും വിശ്വാസത്തിന് പരിശോധനയൊക്കെയായിട്ടാണ് യാക്കോബ് സ്ലീഹാർ കാണുന്നത്. നമ്മൾ ഇപ്പം ഭക്തികളുണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകളുണ്ടാകുന്ന പിന്നെ പീഡനങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരിതങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദുരിതങ്ങളൊക്കെയും ഒരു വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് അബോധത്തിലേക്ക് കാണുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന്റെ ശിക്ഷയാണ്, ദൈവം എന്നെ ഉപദ്രവിക്കുന്നതാണ്, കൊല്ലുന്നതാണ്, എന്നെ ആ കാണുന്നത് എന്നുള്ള ഒരു തലത്തിൽ നമ്മൾ അതിനെ കാണാതെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കത്തക്കോളാണ്. ഇത് ഇതൊരു വലിയ പരീക്ഷണമാണ്. അത് ദൈവത്തിന്റെ ആണോ പിശാചിന്റെയാണോ പരീക്ഷണം എന്നുള്ളത് നമ്മൾ അടുത്ത പ്രാവശ്യം പഠിക്കാം. കാരണം യാക്കോബിനെ അതിനെപ്പറ്റി വിശദാംശം നൽകുന്നുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പം എന്താണുള്ളത് നമ്മൾ പിന്നെ പഠിക്കും. പക്ഷെ എത് തന്നെയാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീ പൗലോസിനെയൊക്കെ പറയുന്നത് പോലെ ഒരു ജീവകീരീടത്തിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ അധ്യായം ഇത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിയിപ്പം അതിന്റെ ബാക്കി പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരുകയല്ല. പരീക്ഷയും പരിശോധനയും എന്നുള്ള ഒരു തലത്തിലാണ് അടുത്ത ഒരു ചിന്ത ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മളെ യാക്കോബ് സ്ലീഹാർ നമ്മളെ ഓർപ്പിക്കുന്ന വലിയ ഒരു ആഴമായ പഠനമാണ് ഈ പരീക്ഷകളെ പറ്റിയുള്ള ഒരു പഠനം. ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട, ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കഷ്ടതകളോടുള്ള നമ്മുടെ സമീപനവും കഷ്ടതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കാലത്തുകൊണ്ടൊന്നും അതിന്റെ കാരണങ്ങളും അതിന്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായി 100% ശരിയായ ബോധ്യത്തോട് പഠിക്കാൻ നമ്മളെ കൂടെ ഒക്കുകയല്ല. കാരണമായിട്ട് നമ്മുടെയൊക്കെ വിചാരങ്ങൾക്കും ചിന്തകൾക്കൊക്കെ അപ്രാപ്യമാണ്, എത്ര വലിയ പണ്ഡിതരാണെന്ന് പോലും സാധിക്കുകയില്ല. എങ്കിലും ഇതിനൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ അല്പമൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് വ്യക്തി ജീവിതത്തിൽ മനസ്സിലാക്കി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷണങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ്, പരീക്ഷണത്തിന്റെ കാരണം ആരാണ്, പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, അതിനെ അതിജീവിക്കേണ്ടത്, അങ്ങനെ അതിജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ യാക്കോബ് സ്ലീഹാരുടെ ലേഖനങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട്. അതിന്റെ സൗദാശികമായ സ്പർശനം എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഏതായാലും കഷ്ടതകളെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ പഠിക്കുന്നതിനും കാരണം നിങ്ങൾക്കൊക്കെ വ്യക്തി ജീവിതത്തിൽ ഈ ഒരു ചിന്തയുടെ സ്വാധീനം രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശുഭവാസുതുള്ളൊരു നാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാപുത്ര ദേവള ശ്രീവായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുഭറൂഹ ശുദ്ധുള്ളതിൽ കൂടുതൽ സ്ഥലങ്ങളെ ചുമക്കണമേ. ദൈവാർത്ഥ കാലത്തിലും നേരത്തിലുള്ള സമയത്തിലും എന്റെ ദൈവത്തിന്റെ കരയും കഴിയും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏവരാധന പുത്രതമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമത്വവും ആവാസം ഞങ്ങൾ എല്ലാവരുടെ മേലും, ഞങ്ങളുടെ എല്ലാ ഈ പഠന കാര്യങ്ങളുടെ മേലും, ഈ പ്രസ്ഥാനത്തിന്റെ മേലും, നേതൃത്വം കൊടുക്കുന്ന തിരുമേനിമാരുടെ മേലും, എല്ലാ വിശ്വാസികളുടെ മേലും
നാളെ പി സി ജോർജ് അച്ഛന് പകരം ഫ്ലോമോ അച്ഛനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഈ വർഷത്തെ ടോപ്പിക് ജീസസ് ക്രൈസ്റ്റ് അൺചേഞ്ചബിൾ മോഡൽ എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും നാളത്തെ ക്ലാസ്. അതുകൊണ്ട് ശാന്തനു വേണ്ടി ഓൾറെഡി എല്ലാവർക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇമെയിൽ കിട്ടാതുണ്ടെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവര് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിയിക്കുക. നാളെ ഫ്ലോമോ അച്ഛന്റെ ക്ലാസ് ആയിരിക്കും 8 മണിക്ക്.
മനസ്സിലായി തോന്നുന്നു നാളെ ഫ്ലോമോ അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഓർപ്പിച്ച നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ വിവാഹത്തിന്റെ വെബ്സൈറ്റിൽ ഇതുവരെ എനിക്കൊന്നും ആ പേരുകളൊന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരുടെയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. വിവാഹപ്രായ ആളുകളുടെയൊക്കെ പ്രൊഫൈൽ കിട്ടത്തക്ക സംഖ്യയായിട്ട് പോകണം. അതുപോലെ ബുധനാഴ്ച പ്രാർത്ഥന നമ്മുടെ എല്ലാ ബുധനാഴ്ചയും തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. 10:30 മുതൽ അതിന്റെ കൂടുതൽ ആളുകളൊക്കെ ഇതിനകത്ത് കയറുന്ന ആളുകൾ വളരെ നേരത്തെ കയറുന്നുണ്ട്. ഇനി കൂടുതൽ ആളുകളൊക്കെ അത് അറിയാതെ ഉണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ അത് കയറുക. നാളത്തെ ക്ലാസ്സിലും എല്ലാവരും അതിനകത്ത് പ്രവേശിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഓർക്കുക. എല്ലാവരും എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നല്ല പ്രയോജനമുള്ള നല്ല ആശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് ശാന്തമാമയോ അല്ലെങ്കിൽ എന്നെയോ ജിജിയോ ഒക്കെ അറിയിക്കണം. അറിയിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം. നമ്മൾ ആദ്യ കോൺഫറൻസ് ഒക്കെ ഇങ്ങനെ വരുന്നു. അതിനുവേണ്ടിയൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ കുട്ടികളോട് നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.